السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദഹുല്ലാഹു തആല ബിനസിൽ അസീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച 7/12/2007 ചെയ്ത ഖുതുബയുടെ പരിഭാഷ ഞാൻ കേൾപ്പിക്കുകയാണ്. തഷഹുദും തഅവ്വുദും സൂറ ഫാത്തിഹ തിലാവത്തിന് ശേഷം അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, കഴിഞ്ഞ ചില ഖുതുബകളിൽ അസീസ് എന്ന സവിശേഷ ഗുണത്തെ സംബന്ധിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. തുടക്കത്തിൽ അസീസ് എന്ന വിശേഷ ഗുണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു അസീസ് എന്ന വിശേഷ ഗുണം എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ വചനങ്ങളിൽ പകുതിയോളം സ്ഥലത്ത് അസീസിനെയും ഹക്കീമിനെയും ചേർത്ത് പറഞ്ഞിരിക്കുകയാണെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ ഹക്കീം എന്ന വിശേഷ ഗുണത്തെക്കുറിച്ച് പറയുന്നതാണ്. ഇതിനു മുമ്പേ അസീസ് എന്ന വിശേഷ ഗുണത്തെക്കുറിച്ച് ആയത്തുകൾ വിവരിച്ചപ്പോൾ ഹക്കീം എന്ന വിശേഷ ഗുണത്തെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹക്കീം എന്ന പദത്തിന്റെ വ്യാകരണപരമായ അർത്ഥത്തെക്കുറിച്ചും ആ നാമവുമായിട്ട് അള്ളാഹുവിന്റെ സത്തയ്ക്കുള്ള ബന്ധത്തെക്കുറിച്ചും ശരിയായ നിലയിൽ മുമ്പേ പറയാൻ കഴിഞ്ഞിരുന്നില്ല. അതാണ് വിവിധ നിഘണ്ടുക്കളിൽ നിന്നും തഫ്സീറുകളിൽ നിന്നും ഇന്ന് ഞാൻ വിവരിക്കുന്നത്. അൽ ഹക്കീം ബുദ്ധിശാലിക്കാണ് പറയുന്നതെന്ന് ലിസാനുൽ അറബിൽ എഴുതിയിരിക്കുന്നു. കീല അൽ ഹക്കീമു ദുൽ ഹിക്മ എന്ന് പറഞ്ഞാൽ ബുദ്ധിശാലി. അൽ ഹിക്മ എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം ഏറ്റവും നല്ല വസ്തുവിനെക്കുറിച്ച് ഏറ്റവും നല്ല അറിവുകൾ മുഖേന അറിവ് ലഭിക്കുക, വിവിധ കാര്യങ്ങളുടെ രഹസ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ നല്ലവണ്ണവും സാമർത്ഥ്യത്തോടുകൂടിയും അനുഷ്ഠിക്കുന്നതിനും അൽ ഹക്കീം എന്ന് പറയുന്നു. അതായത് ഉദാഹരണത്തിന്, സൃഷ്ടിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല വസ്തു, പ്രത്യേകതകളുടെയും രചനയുടെയും സ്ഥാനത്തിന്റെയും നിലയുടെയും ജ്ഞാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല വസ്തു ഏതാണോ അതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവ് തികച്ചും കരസ്ഥമാക്കുക, ഇതാണ് ഹിക്മത്ത് കൊണ്ടുള്ള ഉദ്ദേശ്യം. അതിന്റെ അഗാധ തലം വരെ അറിവ് സമ്പാദിക്കുക. ആലിമിനും വിവേകശാലിക്കും അൽ ഹക്കീം എന്ന് പറയുന്നു. വിശുദ്ധ ഖുർആന്റെ വിശേഷ ഗുണമായി വഹുവ ദിക്റുൻ ഹക്കീം എന്ന ഹദീസിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഖുർആൻ നിങ്ങൾക്ക് ഹക്കീം അഥവാ വിധികർത്താവാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ വിധികർത്താവാണ്, അല്ലെങ്കിൽ ഇതൊരു വൈരുദ്ധ്യവും കറ്റുകെട്ടുമില്ലാത്ത ഭദ്രമായ ഗ്രന്ഥമാണ്, സംശയാസ്പദമായ ഒന്നുമില്ലാത്ത വ്യക്തമായ കൽപ്പനകളാണ് ഇതിലുള്ളത്, എന്തെങ്കിലും നഷ്ടമുണ്ടാകുമെന്ന് കരുതി ഭയപ്പെടേണ്ട ഒന്നും ഇതിലില്ല. പക്ഷേ ഇതിനെ മനസ്സിലാക്കാൻ തഖ്വ അഥവാ ഭയഭക്തിയും ശുദ്ധമായ ഹൃദയവും ഉണ്ടാവണമെന്നത് യുക്തിജ്ഞനായ അള്ളാഹുവിൽ നിന്നിറങ്ങിയ നിബന്ധനയാണ്. ഈ ഭദ്രമായ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ സ്വന്തം കഴിവനുസരിച്ച് ഹക്കീം ആകേണ്ടത് നിർബന്ധമാണ്. എങ്കിലേ അത് മുഹക്കമാണെന്നത്, വിധികർത്താവാണെന്നത് മനസ്സിലാവുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ച് ഹദ്രത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു, ഭൗതികമായ ജ്ഞാനങ്ങൾ സമ്പാദിക്കുന്നതിനും ഖുർആനികമായ ജ്ഞാനങ്ങൾ സമ്പാദിക്കുന്നതിനുമിടയിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഭൗതികവും കീഴ്വഴക്കപ്രകാരവുമുള്ള അറിവുകൾ സമ്പാദിക്കുന്നതിന് തഖ്വ നിബന്ധനയല്ല. സർഫും നഹവും ഫിലോസഫിയും വൈദ്യവും വാനശാസ്ത്രവും പ്രകൃതിശാസ്ത്രവും പഠിക്കുന്നതിന് നമസ്കാരമനുഷ്ഠിക്കണമെന്നും നോമ്പ് പിടിക്കണമെന്നുമുള്ള നിബന്ധനയൊന്നുമില്ല. വിധിവിലക്കുകൾ പാലിക്കണമെന്ന നിബന്ധനയുമില്ല. തന്റെ ഓരോ വാക്കും പ്രവൃത്തിയും അള്ളാഹുവിന്റെ ഭരണത്തിന് വിധേയമാക്കുകയും വേണ്ട എന്നല്ല. ചിലപ്പോൾ ഭൗതികജ്ഞാനത്തിൽ വിദഗ്ധരായവരും ഗവേഷകരും നിരീശ്വരവാദിയായിക്കൊണ്ട് എല്ലാത്തരം കുഴപ്പങ്ങളിലും കുറ്റകൃത്യങ്ങളിലും അകപ്പെട്ടിരിക്കുന്നതായും കാണാറുണ്ട്. ഇന്ന് ഇത് സംബന്ധമായി ലോകത്തിന് മുമ്പിൽ വളരെ ശക്തമായ അനുഭവജ്ഞാനം നിലവിലുണ്ട്. അമേരിക്കക്കാരും യൂറോപ്യൻകാരും ഭൗതിക വിദ്യാഭ്യാസത്തിൽ വൻ അഭിവൃദ്ധി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവരുടെ ആത്മീയവും ധാർമ്മികവുമായ അവസ്ഥ അങ്ങേയറ്റം ലജ്ജാകരമാണ്. ലണ്ടനിലെ പാർക്കുകളുടെയും പാരീസിലെ ഹോട്ടലുകളുടെയും അവസ്ഥയെ സംബന്ധിച്ച് വന്നിട്ടുള്ള വാർത്തകൾ വിവരിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ആത്മീയ ജ്ഞാനവും ഖുർആനിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യ ജ്ഞാനങ്ങളും അറിയുവാൻ തഖ്വ ഉണ്ടായിരിക്കണമെന്നത് ഒന്നാമത്തെ നിബന്ധനയാണ്. ഇതിന് ശരിയായ നിലയിലുള്ള പശ്ചാത്താപത്തിന്റെ ആവശ്യമുണ്ട്. മനുഷ്യൻ പൂർണ്ണമായ വിനയത്തോടും വണക്കത്തോടും കൂടി അള്ളാഹുവിന്റെ കൽപ്പനകളെ വഹിക്കുകയും അവന്റെ പ്രതാപത്തെയും മഹത്വത്തെയും ഓർത്ത് വിറച്ചുകൊണ്ട് പൂർണ്ണമായി കീഴടങ്ങി മടങ്ങുകയും ചെയ്യാത്തിടത്തോളം ഖുർആനിക ജ്ഞാനത്തിന്റെ കവാടം തുറക്കുകയില്ല. ആത്മാവിന്റെ ഈ സ്വഭാവങ്ങളുടെയും കഴിവുകളുടെയും പരിപാലനത്തിനുള്ള സാമഗ്രികൾ അവന് വിശുദ്ധ ഖുർആനിൽ നിന്ന് ലഭിക്കുകയില്ല. ഇതുമുഖേന പരിശുദ്ധമായ ആത്മാവിന് ഒരു രുചിയും ആനന്ദവും ഉണ്ടാകുന്നു. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. അതിന്റെ അറിവുകൾ അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് അത് പ്രാപിക്കാൻ തഖ്വ ഒരു ഏണി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. അത് മനസ്സിലാക്കാൻ ദൈവഭയം അങ്ങേയറ്റം നിർബന്ധമായ കാര്യമാണ്. ഇങ്ങനെ വരുമ്പോൾ വഞ്ചകനും ദ്രോഹിയും ദുഷ്ടനും ഇന്ദ്രിയാശകളുടെ തടവുകാരനും എങ്ങനെ അതിൽ നിന്ന് അറിവ് ലഭിക്കാനാണ്? ഇതിനായി ഒരു മുസ്ലിമെന്ന് പറഞ്ഞുകൊണ്ട് അറബി വ്യാകരണങ്ങളിൽ എത്ര വലിയ പാണ്ഡിത്യം നേടിയാലും വലിയ ഫാസിൽ ഡിഗ്രി കരസ്ഥമാക്കിയാലും ലോകത്തിന്റെ ദൃഷ്ടിയിൽ ആത്മീയ ഗുരുക്കന്മാരുടെ ഗുരുവായിട്ടിരുന്നാലും മനപരിശുദ്ധി ഉണ്ടാക്കുന്നില്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ ജ്ഞാനങ്ങളിൽ നിന്ന് അയാൾക്ക് ഒരു വിഹിതവും നൽകപ്പെടുകയില്ല. ഇക്കാലഘട്ടത്തിൽ ലോകരുടെ ശ്രദ്ധ ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് ഒരുപാട് കുനിഞ്ഞിരിക്കുന്നതായി ഞാൻ കാണുന്നു. പാശ്ചാത്യ വെളിച്ചം മുഴു ലോകത്തെയും തങ്ങളുടെ പുതിയ കണ്ടുപിടുത്തങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും കൊണ്ട് അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. മുസ്ലിങ്ങളും തങ്ങളുടെ തന്മയ്ക്കും വിജയത്തിനും വേണ്ടി എന്തെങ്കിലും വഴി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിർഭാഗ്യവശാൽ അവരും പാശ്ചാത്യരെ തങ്ങളുടെ ഇമാമാക്കാനും യൂറോപ്പിനെ അനുകരിക്കുന്നതിൽ അഭിമാനിക്കാനുമാണ് ചിന്തിച്ചിട്ടുള്ളത്. ഇതാണ് പുതിയ വെളിച്ചത്തിന്റെ മുസ്ലിങ്ങളുടെ അവസ്ഥ. പാരമ്പര്യ മുസ്ലിങ്ങളൊന്നും ദീനിനെ സഹായിക്കുന്നവരൊന്നും മനസ്സിലാക്കുന്ന മുസ്ലിങ്ങളുടെ മുഴുജീവിതത്തിന്റെയും ചുരുക്കം ഇതാണ്. അവർ അറബി വ്യാകരണം പറഞ്ഞ് കലഹം കൂടുന്നതിലും ബഹളം വയ്ക്കുന്നതിലും കുടുങ്ങിക്കിടക്കുകയും ദാൽ നീം തുടങ്ങിയ വാക്കുകളിൽ മരിക്കുകയും ചെയ്യുന്നു. വാലീൻ എങ്ങനെ ഉച്ചരിക്കണമെന്ന കാര്യത്തിലാണ് വിവാദം നടക്കുന്നത്. വിശുദ്ധ ഖുർആനിലേക്ക് തെല്ലും ശ്രദ്ധയില്ല. അതെങ്ങനെ ഉണ്ടാകാനാണ്? അവർ മനപരിശുദ്ധിയിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, പുതിയ വെളിച്ചം ആഗ്രഹിക്കുന്നവരും തങ്ങളെ ആലിം എന്ന് മനസ്സിലാക്കുന്നവരും തഖ്വയില്ലാത്തവരാണെന്നാണ്. തഖ്വയില്ലാത്തിടത്തോളം വിശുദ്ധ ഖുർആന്റെ ജ്ഞാനം ലഭിക്കുകയില്ല. ഹക്കീം എന്ന പദത്തെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വന്നത്. മുഫ്രദാത്ത് ഇമാം റാഗിബിൽ എഴുതിയിരിക്കുന്നു, ഹിക്മത്ത് എന്നതിന്റെ ഉദ്ദേശ്യം അറിവിന്റെയും ബുദ്ധിയുടെയും സഹായത്താൽ സത്യമായ കാര്യം വരെ എത്തിക്കുക എന്നാണ്. അള്ളാഹു യുക്തിജ്ഞൻ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശ്യം അവന്റെ വസ്തുക്കളെ സംബന്ധിച്ചുള്ള ജ്ഞാനം അതിന്റെ ഒളിക്കപ്പെട്ട സ്ഥാനം വരെ തികവാർന്നതും മനോഹരവുമായ നിലയിലാക്കി രംഗത്തു കൊണ്ടുവരിക എന്നാണ്. അതായത് ഏതെങ്കിലും വസ്തുവിനെക്കുറിച്ചുള്ള അള്ളാഹുവിന്റെ ജ്ഞാനവും അതിന്റെ തികവും മനോഹരമാക്കി രംഗത്തു കൊണ്ടുവരിക, അതിലൊരു ന്യൂനതയും ബാക്കിയാവാതിരിക്കുക. മനുഷ്യൻ യുക്തിജ്ഞൻ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശ്യം രംഗത്തു വന്ന ആ വസ്തുക്കളുടെ അറിവ് കരസ്ഥമാക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് അറിവ് നേടുക, ഭൗതികമായ ജ്ഞാനം കരസ്ഥമാക്കുക എന്നതും അതിന്റെ ഭാഗമാണ്. അത് വിരോധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ അതിന് മാർഗദർശനവുമുണ്ട്. പക്ഷേ തഖ്വയില്ലാതെ അതുതന്നെയാണ് എല്ലാമെന്ന് കരുതുന്നതും ദീനീപരമായ കോളം കാലിയാക്കിയിടുന്നതും വിവേകശൂന്യമായ കാര്യമാണ്. പിന്നീട് പറയുന്നു, ഹക്കീമാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അത് മനുഷ്യനെ ഹക്കീം എന്ന അർത്ഥത്തിൽ പറയുന്നത് പോലെയല്ല. ഇതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അള്ളാഹു എല്ലാ വിധികർത്താക്കളെക്കാളും വലിയ വിധികർത്താവാണ്. ഇതും ആ പദത്തിൽ നിന്ന് തന്നെ നിഷ്പന്നമാണ്. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു വിവിധ നിഘണ്ടുക്കളിൽ പ്രതിപാദിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഹിക്മത്തിന്റെയും ഹക്കീമിന്റെയും വിവിധ അർത്ഥങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അൽ ഹക്കീം എന്നതിന്റെ ഒരർത്ഥം ആലിം, പണ്ഡിതൻ എന്നാണ്. യുക്തിജ്ഞനെന്നും എല്ലാ പ്രവൃത്തിയും നല്ലവണ്ണം ചെയ്യുന്നവനെന്നും അതിനർത്ഥമുണ്ട്. അവന്റെ പ്രവൃത്തിയെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഹിക്മത്ത് എന്നതിന്റെ അർത്ഥം നീതി, അറിവ്, ബുദ്ധിസാമർത്ഥ്യം. അജ്ഞതയിൽ നിന്ന് തടയുന്ന ഓരോ കാര്യത്തിനും ഹിക്മത്ത് എന്ന് പറയുന്നു. സത്യം പ്രതിപാദിച്ചുകൊണ്ടുള്ള എഴുത്തിനും ഹിക്മത്ത് എന്ന് പറയും. ചിലരുടെ വക്കൽ ഇതിന്റെ അർത്ഥം വലഹു ഷൈഇ ഫീ മൗളിഹി എന്നും ഉണ്ട്. ഓരോ കാര്യത്തെയും അതിന്റെ യോജ്യമായ അവസ്ഥയ്ക്ക് ഉപയോഗിക്കുക. ഇതിന്റെ മറ്റൊരർത്ഥം സവാബുൽ അമ്രി വസിദാദു എന്നുമാണ്. ചിലതിന്റെ യാഥാർത്ഥ്യവും അതിന്റെ മർമ്മവും. ഹക്കീം എന്ന പദത്തിന്റെ ധാതുവായ ഹുക്കുമ് എന്നതിന്റെ അർത്ഥം നന്നാക്കുക എന്ന ഉദ്ദേശ്യത്തോടെ ആരെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് തടയുക. ഈ കാരണത്താലാണ് മൃഗങ്ങൾക്കിടുന്ന കടിഞ്ഞാണിന് പിടിപ്പിക്കുന്ന വട്ടക്കണ്ണിക്ക് ഹക്കമ എന്ന് പറയുന്നത്. റൂഹുൽ മഅാനി എന്ന തഫ്സീർ ഗ്രന്ഥത്തിൽ ലാ ഇൽമലന ഇല്ലാമ അല്ലംതന ഇന്നക അൻതൽ അലീമുൽ ഹക്കീം എന്ന ആയത്തിന് അല്ലാമ മഹ്മൂദ് ആലൂസി നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ എഴുതിയിരിക്കുന്നു, ഇവിടെ പൂർണ്ണമായ അറിവ് അള്ളാഹുവിനാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം അവന്റെ ഹക്കീം എന്ന വിശേഷഗുണത്തെ അവർ അംഗീകരിക്കുകയും ചെയ്തു. കാരണം അവരിൽ യാഥാർത്ഥ്യം തുറക്കപ്പെട്ടു. അൽ ഹിക്മത്ത് എന്നതിന്റെ അർത്ഥം തടയുക എന്നാണ്. അതിൽ നിന്നാണ് സവാരിയുടെ മുഖത്തിടുന്ന കടിഞ്ഞാണിന്റെ വട്ടക്കണ്ണി എന്ന അർത്ഥം പറയുന്നത്. കാരണം വളഞ്ഞു പോകുന്നതിൽ നിന്ന് അത് മുഖേന അതിനെ തടയുന്നു. അതുപോലെ തന്നെ അറിവിനും ഹിക്മത്ത് എന്ന് പറയുന്നു. കാരണം ചെയ്യുന്ന ജോലിയിൽ നാശം ഉണ്ടാക്കുന്നതിനെ അത് തടയുന്നു. ഹക്കീം എന്നതിന്റെ അർത്ഥം സുൽ ഹിക്കമ എന്നുമാണ്. അതായത് യുക്തിജ്ഞൻ, ചിലർ ഹക്കീം എന്നതിന് അവൻ തന്റെ എല്ലാ സൃഷ്ടികളെയും ദൃഢതരമായ നിലയിൽ സൃഷ്ടിക്കുന്നവനാണ് എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഹസ്രത്ത് മുസ്ലിം മഅൂദ് റളിയല്ലാഹു തആല അൻഹു ഇതിനു കൊടുത്ത തഫ്സീർ ഞാൻ ചുരുക്കി പറയാം. ഇത് മനസ്സിലാക്കുന്നതിന് ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ള വചനവും നോക്കേണ്ടതായി വരും. ലാ ഇൽമലന ഇല്ലാമ അല്ലംതന എന്ന വചനത്തിന്റെ മുമ്പെയുള്ള വചനം ഇതാണ്, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുവാൻ പോവുകയാണെന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. അവർ പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ? ഞങ്ങളാവട്ടെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹിമയെ പ്രകീർത്തിക്കുകയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. അവൻ പറഞ്ഞു, നിശ്ചയമായും നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്. തുടർന്ന് വന്ന വചനത്തിൽ പറയുന്നു, അവൻ ആദമിന് എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു. പിന്നീട് ആ സൃഷ്ടികളെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. അപ്പോൾ മലക്കുകൾ പറഞ്ഞു, നീ പരിശുദ്ധനാണ്, ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. നിശ്ചയമായും സർവജ്ഞനും യുക്തിജ്ഞനും നീ തന്നെയാകുന്നു. ഹക്കീം എന്നതിന് നിഘണ്ടുകർത്താക്കൾ കൊടുത്തിട്ടുള്ള അർത്ഥങ്ങളിൽ അതിന് യുക്തിജ്ഞനെന്നും എല്ലാ ജോലിയും നല്ലവണ്ണം ചെയ്യുന്നവനെന്നുമുള്ള അർത്ഥം നാം കണ്ടതാണ്. ആ ജോലിയെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. കാര്യത്തിന്റെ യാഥാർത്ഥ്യം വരെ അതിന്റെ മർമ്മം വരെ എത്തുക എന്നും അതിന് അർത്ഥമുണ്ട്. ഈ എല്ലാ അർത്ഥങ്ങളും അഖ്റബ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ വചനത്തിന്റെയും ഞാൻ ഓതി കേൾപ്പിച്ച ഇതിനു മുമ്പെയുള്ള വചനത്തിന്റെയും തർജ്ജമ നാം കേട്ടു. ഇതിൽ നിന്ന് എന്തു പ്രശ്നമാണുണ്ടായതെന്ന് വ്യക്തമായി. മലക്കുകൾ അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചത് മാത്രമേ അറിയൂ. ആദ്യം അവർ ചോദിച്ചത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണോ എന്നാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളും മുന്നിൽ വെച്ചപ്പോൾ അവർ പറഞ്ഞത് നീ പഠിപ്പിച്ചത് മാത്രമേ ഞങ്ങൾക്കറിയൂ എന്നാണ്. നിന്റെ അറിവിലുള്ളതിനെ വലയം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല, കാരണം നീ സർവജ്ഞനാണ് യുക്തിജ്ഞനാണ്. ഞങ്ങൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് മനുഷ്യർ കാരണത്താൽ രക്തം ചിന്തുകയും കുഴപ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞത്. തങ്ങളുടെ അറിവനുസരിച്ച് മലക്കുകൾ പറഞ്ഞത് തെറ്റല്ലായിരുന്നു. ഇന്ന് നോക്കുക, ലോകത്ത് കലഹങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ചുകൊണ്ടേ പോവുകയാണ്. ലോകം അതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥം നൗദുബില്ല അള്ളാഹുവിനേക്കാൾ മലക്കുകൾക്ക് കൂടുതൽ അറിവുണ്ടായിരുന്നു എന്നല്ല, മറിച്ച് അള്ളാഹു മലക്കുകളോട് പറഞ്ഞത് ഞാൻ ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നത് കലഹത്തിന് കാരണമാവുകയില്ല. ഇത് കേട്ടപ്പോൾ മലക്കുകൾക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവർ പറഞ്ഞു, അള്ളാഹുവേ നീ തീർച്ചയായും സർവജ്ഞനും യുക്തിജ്ഞനുമാണ്, ഞങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായി. ആദം സന്തതികളിൽ ആരെങ്കിലും കൊല ചെയ്യുകയോ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്തം ആദമിനായിരിക്കില്ല, മറിച്ച് അതിന് കാരണം ബാഹ്യമായ ശത്രുതയും ആന്തരികമായ ബലഹീനതയുമായിരിക്കും. ആന്തരികമായി ബലഹീനരായവരായിരിക്കും അതിന് കാരണക്കാർ. അള്ളാഹുവിന്റെ ഖലീഫ നന്മയും സൽക്കർമ്മവും ഉപദേശിച്ചു, പക്ഷേ ബാഹ്യ ശത്രുക്കൾ അതിനെതിരിൽ ഇതെന്താണ് പറയുന്നതെന്ന് പറഞ്ഞ് കുഴപ്പങ്ങളുണ്ടാക്കി. ആന്തരികമായ നിലയിൽ ചിലർ നന്മ പ്രവർത്തിച്ചതുമില്ല. ഇക്കാരണത്താൽ ദൗർബല്യങ്ങൾ വളർന്നുകൊണ്ടിരുന്നു, കുഴപ്പങ്ങൾ പരന്നുകൊണ്ടിരുന്നു. പിന്നീട് എല്ലാ നബിമാരുടെയും സമുദായത്തിന് ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നു. അള്ളാഹു മലക്കുകളോട് ഇക്കാര്യം പറയുകയും അവർ അത് മനസ്സിലാക്കുകയും ചെയ്തു. ആദമിന്റെ ഖിലാഫത്ത് കാരണത്താൽ കൊലപാതകങ്ങളും കലഹങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്, ഉണ്ടാകും. പക്ഷേ അതിനോടൊപ്പം അള്ളാഹുവിന്റെ നിരവധി വിശേഷ ഗുണങ്ങൾ വഹിക്കുന്നവരും അള്ളാഹുവിന്റെ പ്രതീകമായിട്ടുള്ളവരും ഉണ്ടാകുന്നതാണ്. അതിനാൽ അള്ളാഹു ആദം അലൈഹിസ്സലാമിന് അള്ളാഹുവിന്റെ വിശേഷ ഗുണങ്ങൾ പഠിപ്പിച്ചു. ആദം അതനുസരിച്ച് പ്രവർത്തിച്ചു കാണിച്ചു. അള്ളാഹുവിന്റെ വിശേഷ ഗുണങ്ങളുടെ പൂർണ്ണമായ പ്രകടനം തിന്മയുടെയും നന്മയുടെയും കഴിവുകൾ നിക്ഷേപിച്ചിട്ടുള്ള മനുഷ്യരിലൂടെയല്ലാതെ ഉണ്ടാവുകയില്ല. അവർ രണ്ടിൽ നിന്ന് ഒരെണ്ണം സ്വീകരിക്കണം. ദൈവസ്നേഹത്തിന്റെ മഹോത്സാഹങ്ങളായിക്കൊണ്ട് നന്മയുടെ ശക്തികളെ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ സ്വീകരിക്കേണ്ടതാണ്. മലക്കുകളിൽ ഈ കഴിവുകളില്ല. തങ്ങളോട് കൽപ്പിക്കുന്നത് മാത്രമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത്, ഫരിഷ്തോ സെ ബഹ്തർ ഹേ ഇൻസാൻ ബന്ന മഗർ ഇസ്മേ പഠ്തീ ഹേ മെഹനത്ത് സിയാദ. മലക്കുകളേക്കാൾ ഉത്തമമാണ് മനുഷ്യനാകുക എന്നത്, എന്നാൽ ഇതിന് കൂടുതൽ അധ്വാനിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കുന്നതിന് നന്മയും തഖ്വയും നിബന്ധനയാണെന്ന് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉദ്ധരണിയിൽ നാം കണ്ടുകഴിഞ്ഞതാണ്. ഇതുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വിശേഷ ഗുണങ്ങളും മനുഷ്യന് തന്റെ ഉള്ളിൽ സൃഷ്ടിക്കാൻ കഴിയും. ഏറ്റവും അധികം ഈ വിശേഷ ഗുണങ്ങൾ ഹദരത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിൽ സൃഷ്ടിച്ചു. അതുകൊണ്ട് പരിപൂർണ മനുഷ്യൻ എന്ന് പറയപ്പെട്ടു. അതിനാൽ മലക്കുകൾ ആദമിനെ സൃഷ്ടിച്ചപ്പോഴും തങ്ങളുടെ അറിവ് പരിമിതമാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും സൃഷ്ടിപ്പിലും ഇത് സമ്മതിക്കുന്നുണ്ട്. അത് മുഖേന അള്ളാഹു സർവജ്ഞനും യുക്തിജ്ഞനുമാണെന്ന് അവർ സമ്മതിക്കുകയാണുണ്ടായത്. ഹസരത്ത് മുസ്ലിം മഅ്ഊദ് റളിയല്ലാഹു തആല അൻഹു വേറൊരു മർമ്മപ്രധാനമായ കാര്യവും വിവരിക്കുകയുണ്ടായി. ആദമിന്റെ സംഭവം വിവരിക്കുന്നതുകൊണ്ട് ആദമിന്റെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശ്യവും യുക്തിയും പറയുകയാണ് ഉദ്ദേശ്യം. അതായത് ഓരോ കാലഘട്ടത്തിലും അള്ളാഹുവിൽ നിന്ന് വെളിപാടുകൾ വെളിപ്പെടുന്നത് ഈ ഉദ്ദേശ്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ്. നബിമാരെ ആക്ഷേപിക്കുന്നവർ അള്ളാഹു തആല മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശ്യം എന്തിനു പൂർത്തിയാക്കുന്നു എന്ന കാര്യത്തിലാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. ഈ വചനം ഓതിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളും ഇക്കാലത്തെ ആക്ഷേപകരിലുണ്ട്. തങ്ങൾ പറയുന്നത് ശരിയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഓരോ കാലഘട്ടത്തിലും നന്മ പ്രചരിപ്പിക്കുന്നതിന് അള്ളാഹു തആല തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അയക്കുമ്പോൾ അതിനെ ധിക്കരിക്കുന്നവരെയും കാണാം. ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചതിലും ആക്ഷേപം ഉന്നയിക്കുന്നു. ആക്ഷേപം ഉന്നയിക്കുന്നവർ അള്ളാഹുവിന്റെ മനുഷ്യ സൃഷ്ടിയുടെ ഉദ്ദേശ്യത്തെ ആക്ഷേപിക്കുന്നവരാണ്. ചിന്തിക്കുന്നവർക്ക് ഇത് ചിന്തിക്കാനുള്ള അവസരമാണ്. മറ്റൊരു മർമ്മപ്രധാനമായ കാര്യം ഹസരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയുണ്ടായി. ലാ ഇൽമലന ഇല്ലാമ അല്ലം തന എന്ന് മലക്കുകൾ പറഞ്ഞപ്പോൾ നീ പഠിപ്പിച്ചത് മാത്രമേ ഞങ്ങൾക്കറിയൂ എന്നത് മാത്രമല്ല ഉദ്ദേശ്യം, മറിച്ച് ആഴത്തിലിറങ്ങി നോക്കുക. അപ്പോൾ മനുഷ്യന്റെ അറിവ് വർദ്ധിക്കുന്നത് പോലെ തങ്ങളുടെ അറിവ് വർദ്ധിക്കുകയില്ലെന്ന് അവർ അംഗീകരിക്കുന്നതായി കാണാം. അത് വർദ്ധിപ്പിക്കാൻ മനുഷ്യന് അള്ളാഹു കഴിവും ശക്തിയും നൽകിയിട്ടുണ്ട്. തങ്ങളുടെ ഉള്ളിൽ ഒരു കഴിവ് മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നും മലക്കുകൾ അള്ളാഹുവിനോട് സമ്മതിച്ചു. ആ ശക്തികൾ കൊണ്ട് തങ്ങൾക്ക് മനുഷ്യന്റെ അറിവുകൾ വരെ എത്താൻ സാധിക്കുകയില്ലെന്നും മലക്കുകൾ പറഞ്ഞു. അതായത് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ യുക്തിയുണ്ടെന്ന് തങ്ങൾക്ക് മനസ്സിലായതായി മലക്കുകൾ സമ്മതിക്കുകയായിരുന്നു. മലക്കുകളായ തങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ജോലികളാണ് മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ചില ആളുകൾ വെറും ദ്രോഹം പരത്തുന്ന കാരണത്താൽ അവന്റെ സൃഷ്ടി ഉദ്ദേശ്യം നിഷേധിക്കാൻ സാധിക്കുകയില്ല. ഈ പലതരത്തിലുള്ള പ്രവൃത്തികളിൽ താൽപര്യം കാണിക്കുന്നവരും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരും മലക്കുകളേക്കാൾ ഉയരുകയും ചെയ്യുന്നു. ഷെയ്ഖ് ഇസ്മായിൽ ഹക്കി എഴുതുന്നു, മനുഷ്യന് പൂർണ്ണതയുണ്ടാകുന്ന ഈശ്വരജ്ഞാനവും ധർമ്മശാസ്ത്ര കൽപ്പനകളുമാണ് അൽ ഹിക്മ. അൽ ഹക്കിയും യുക്തിയുടെയും ഉദ്ദേശ്യത്തിന്റെയും തേട്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ ഏറ്റവും ഉത്തമമായ വസ്തുക്കളുടെ ജ്ഞാനം ഉന്നതമായ അറിവ് മുഖേന നേടുന്നതിനെ ഹിക്മത്ത് എന്ന് പറയുന്നു. സകല വസ്തുക്കളിലും വെച്ച് ആദരണീയവും ഉന്നതവുമായത് അള്ളാഹുവിന്റെ സത്തയാണ്. അവനല്ലാതെ മറ്റാർക്കും വസ്തുക്കളെ സംബന്ധിച്ച പൂർണ്ണ വിവരം അറിയില്ല. അതുകൊണ്ട് അള്ളാഹു ഹക്കീമാണ്. കാരണം അവൻ ഉന്നതവും ആദരണീയവുമായ വസ്തുക്കളെ ഏറ്റവും ഉന്നതമായ അറിവ് മുഖേന അറിയുന്നു. കാരണം മഹത്വപൂർണമായ അറിവ് എന്നെന്നും നിലനിൽക്കുന്ന അറിവാണ്. അതിന് അസ്തമയം ഉണ്ടാവുകയില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാനേ സാധ്യമല്ല. യാതൊരു തരത്തിലുള്ള സന്ദേഹത്തിനും സംശയത്തിനും ഇടവരാത്ത തരത്തിലുള്ള അറിവാണത്. ഒന്നും മറഞ്ഞിരിക്കില്ല, സദൃശ്യമാവുകയുമില്ല. ഈ വിശേഷ ഗുണം അള്ളാഹുവിന് മാത്രമാണുള്ളത്. ചിലപ്പോൾ ഏതെങ്കിലും നിർമ്മാണത്തിന്റെ ഏറ്റവും ലോലമായ കാര്യങ്ങൾ നല്ലവണ്ണം അറിയുന്നയാളെയും ഹക്കീം എന്ന് പറയാറുണ്ട്. ഏതൊരു കാര്യവും വളരെ നന്നായി ഉണ്ടാക്കുന്നവൻ എന്ന നിലയിൽ പരിപൂർണത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. കാരണം അവനാണ് ഹക്കീമെ മുത്തലഖ് അഥവാ പൂർണമായ വിധികർത്താവ്. എല്ലാ വസ്തുക്കളെയും കുറിച്ച് അറിയുകയും എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് അറിയാതിരിക്കുകയും ചെയ്തവനെ ഹക്കീം എന്ന് പറയാൻ പറ്റില്ല. കാരണം മഹത്വമായതും ആദരണീയവുമായ സംഗതി, അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം അവന് ലഭിച്ചിട്ടില്ല. ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഭൌതികമായ കാര്യങ്ങളിൽ വളരെയധികം അഭിവൃദ്ധിപ്പെട്ടു, പക്ഷേ അള്ളാഹുവിലേക്ക് പോകാനുള്ള അവരുടെ വഴി അടഞ്ഞിരിക്കുന്നു. ഇക്കാരണത്താൽ അവർ ജ്ഞാനമില്ലാത്തവരായി. ഭൌതികമായ അറിവുകളൊക്കെ ഉണ്ടെങ്കിലും ഈ നിർവചനമനുസരിച്ച് അവരെ ഹക്കീം എന്ന് പറയാൻ പറ്റുകയില്ല. പിന്നീട് പറയുന്നു, എല്ലാ അറിവുകളേക്കാളും മാന്യമായ അറിവാണ് ഹിക്മത്ത്. ഏതൊരു കാര്യത്തെക്കുറിച്ച് അറിവ് സമ്പാദിക്കുന്നുവോ അതിന്റെ ഗാംഭീര്യമനുസരിച്ചായിരിക്കും അത് സമ്പാദിക്കുന്നത്. അള്ളാഹുവിനേക്കാൾ മാന്യനാകാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം കരസ്ഥമാക്കുന്നവൻ ഹക്കീമായിരിക്കും. അയാൾ മറ്റുള്ള അറിവുകളിൽ ബലഹീനനാണെങ്കിലും അയാളുടെ ഭാഷ ഒഴുക്കുള്ളതല്ലെങ്കിലും അയാളുടെ പ്രഭാഷണം ശക്തമല്ലെങ്കിലും മനുഷ്യന്റെ ജ്ഞാനത്തിന് അള്ളാഹുവിന്റെ ജ്ഞാനവുമായിട്ടുള്ള ബന്ധം, മനുഷ്യന് ലഭ്യമായിട്ടുള്ള ഈശ്വരജ്ഞാനത്തിന്റെ ബന്ധം അള്ളാഹുവിന് സ്വയം തന്റെ സത്തയുടെ ജ്ഞാനവുമായിട്ടുള്ള ബന്ധമാണ്. അള്ളാഹുവിന്റെ ജ്ഞാനം വളരെ വിശാലമാണ്. അള്ളാഹുവിന് തന്നെക്കുറിച്ചുള്ള ജ്ഞാനം മനുഷ്യന് ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് മനുഷ്യൻ കരസ്ഥമാക്കുന്ന അറിവും അള്ളാഹുവിന് തന്നെക്കുറിച്ചുള്ള അറിവും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് മനുഷ്യനും അള്ളാഹുവിനുമിടയിലുള്ള അറിവിന്റെ വ്യത്യാസം. പക്ഷേ മനുഷ്യൻ കരസ്ഥമാക്കിയ അറിവിന് അള്ളാഹുവിന്റെ അറിവുമായി വളരെ അകന്ന ബന്ധമാണെങ്കിലും മനുഷ്യന് ലഭിക്കുന്ന അറിവ് എല്ലാ ഈശ്വരജ്ഞാനത്തെക്കാളും അനർഘമായതും അതിന്റെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ അധികമായതുമാണ്. ആർക്കാണോ ജ്ഞാനം നൽകപ്പെടുന്നത് തീർച്ചയായും അവന് ഒരുപാട് നന്മകൾ നൽകപ്പെടും. ഉപദേശത്തെ ബുദ്ധിമാന്മാർ മാത്രമേ കരസ്ഥമാക്കുന്നുള്ളൂ. ഇത് ഞാനോതിയ ഒരു വചനത്തിന്റെ വ്യാഖ്യാനമാണ്. വീണ്ടും പറയുന്നു, അതെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുന്നവന്റെ വചനങ്ങൾ അന്യരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. കാരണം അത്തരം വ്യക്തി വസ്തുക്കളുടെ അംശങ്ങളിലേക്ക് വളരെ കുറച്ചേ പോകുന്നുള്ളൂ എന്നല്ല, അയാളുടെ വചനം സൗന്ദര്യപൂരിതമായിരിക്കും എന്നല്ല, താൽക്കാലികവും ഭൗതികവുമായ ഉദ്ദേശങ്ങൾക്കു പകരം പര്യവസാനത്തിൽ നേട്ടമുണ്ടാക്കുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധയുണ്ടാകുന്നു. അവന്റെ വചനങ്ങൾ പൂർണ്ണമായും അള്ളാഹുവിന്റെ ജ്ഞാനം കൊണ്ട് ജനദൃഷ്ടിയിലും ഏറ്റവും ഉത്തമമായിരിക്കും. അതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ ജനങ്ങൾ അയാളുടെ പ്രസംഗത്തിന് ഹിക്കുമത്ത് എന്ന പദം ഉപയോഗിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ പറയുന്ന വ്യക്തിക്ക് ഹക്കീം എന്ന പദവും ഉപയോഗിക്കുന്നു. ഹദരത്ത് സയ്യിദുൽ അംബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധമായ ഈ നിർദ്ദേശം പോലെയാണിത്. റഅസുൽ ഹിക്മത്തി മഹാഫത്തുല്ലാഹി, അതായത് അള്ളാഹുവിനോടുള്ള ഭയം തന്നെയാണ് യഥാർത്ഥ ഹിക്മത്ത്, തഖ്വയാണ് യഥാർത്ഥ ഹിക്മത്ത്. ഹദരത്ത് ഇബ്നു അബ്ബാസിന്റെ ദൃഷ്ടിയിൽ കുറ്റവാളികളെ വളഞ്ഞുകൊണ്ട് ഹിക്മത്തിന്റെ തേട്ടത്തെ ഉപേക്ഷിക്കാത്തവനാണ് ഹക്കീം. അതിനെ വിശദീകരിക്കുന്നു, ഫഇൻ സലൻതും മിം ബാദി മാ ജാഅതകുമുൽ ബയ്യനാതു ഫഅലമു അന്നല്ലാഹ അസീസുൻ ഹക്കീം. എന്നാൽ നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയ ശേഷം നിങ്ങൾ വ്യതിചലിച്ചു പോകുന്നതായാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു. അസീസ് തന്റെ കാര്യത്തിൽ വിജയിക്കുന്നവനാണ്. ഒരു കാര്യവും നിഷേധികളോട് നിങ്ങളെക്കൊണ്ട് പകരം വീട്ടുന്നതിലും അവനെ തടയുന്നില്ല. പക്ഷേ അവൻ അഗാധജ്ഞനാണ്. അവൻ കുറ്റവാളികളെ വളഞ്ഞുകൊണ്ട് ഹിക്മത്തിന്റെ തേട്ടം ഉപേക്ഷിക്കുകയില്ല. മറ്റൊരു വചനത്തിൽ പറയുന്നു, നിങ്ങൾ ഇതിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം പറഞ്ഞപ്പോൾ, എന്റെ രക്ഷിതാവേ, നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എനിക്ക് കാണിച്ചു തന്നാലും? അവൻ പറഞ്ഞു, നീ വിശ്വസിച്ചിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, പക്ഷേ എന്റെ മനസമാധാനത്തിന് വേണ്ടിയാണ് ചോദിച്ചത്. അവൻ പറഞ്ഞു, നീ നാല് പക്ഷികളെ പിടിക്കുകയും അവയെ നിന്നോട് ചേർത്ത് ഇണക്കുകയും ചെയ്യുക. പിന്നീട് അവയിൽ ഓരോന്നിനെയും ഓരോ കുന്നിമേൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് അവയെ വിളിക്കുക. അവ പെട്ടെന്ന് നിന്നിലേക്ക് ഓടി വരുന്നതാണ്. അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവിടെ ഹക്കീം എന്നതിന്റെ അർത്ഥം തന്റെ എല്ലാ കർമ്മങ്ങളിലും ഉന്നതമായ യുക്തിയോടുകൂടി പ്രവർത്തിക്കുന്നവൻ എന്നാണ്. അവന്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനം നിത്യേന ഉണ്ടാകാറുള്ള കാരണങ്ങളിലല്ല. കാരണം അവൻ അത്ഭുത കൃത്യങ്ങൾ കാണിക്കാൻ പറ്റാത്തവനല്ല, മറിച്ച് അവന്റെ എല്ലാ കർമ്മങ്ങളും നിരവധി യുക്തികളും ഉദ്ദേശ്യങ്ങളും ഉൾക്കൊള്ളുന്നവയാണ്. അടയാളങ്ങൾ അള്ളാഹുവിന് കാണിക്കാൻ കഴിയും. മനുഷ്യന് എത്തിപ്പെടാൻ സാധിക്കാത്ത രീതിയിലുള്ള ദൃഷ്ടാന്തങ്ങൾ അവൻ കാണിക്കുന്നു. ഈ വചനത്തിൽ ഹദരത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് അടയാളം ചോദിച്ചതിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് അള്ളാഹുവിൽ നിന്നുള്ള മറുപടി ഞാൻ വായിച്ചു കേൾപ്പിച്ചു. വ്യാഖ്യാതാക്കൾ ഇതിനെ ബാഹ്യാർത്ഥത്തിലാണ് വിവരിക്കാറുള്ളത്. വിസ്മയപ്പെടുത്തുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ചിലർ നൽകിയിട്ടുണ്ട്. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹും ഇതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അത് ചുരുക്കി ഞാൻ പറയാം. അത് ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്. ഇതിൽ ഹദരത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇങ്ങനെ ദുആ ചെയ്തിരിക്കുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന ജോലിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതെങ്ങനെയായിരിക്കും സംഭവിക്കുക? ആത്മീയമായി മരിച്ചു കിടക്കുന്നവരെ ജീവിപ്പിക്കുക എന്ന ജോലി എന്നിൽ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ, അതെങ്ങനെ നടക്കും? അള്ളാഹുവേ, എന്റെ ജനതയിൽ ജീവൻ എങ്ങനെ ഉണ്ടാകുമെന്ന് നീ തന്നെ എനിക്ക് കാണിച്ചു തന്നാലും. ഞാൻ വൃദ്ധനാണ്, ജോലിയാണെങ്കിൽ ഒരുപാടുണ്ട്, എങ്ങനെയാണ് എന്റെ പ്രവൃത്തി സഫലമാകുന്നത്? അള്ളാഹു പറയുന്നു, നാലു പക്ഷികളെ പിടിച്ചിണക്കുക, എന്നിട്ട് അവയെ മലമുകളിൽ വെക്കുക, അവ നിന്നിലേക്ക് വരും. അതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, ഇതുകൊണ്ടുള്ള ഉദ്ദേശം നിന്റെ കുട്ടികൾക്ക് തർബിയത്ത് കൊടുക്കുക എന്നതാണ്. അവർ നീ വിളിക്കുമ്പോൾ ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട് മതത്തെ ജീവിപ്പിക്കുക എന്ന പ്രവൃത്തി പൂർത്തിയാക്കുന്നതാണ്. ഈ ആത്മീയ പക്ഷികൾ ഹസ്രത്ത് ഇസ്മായിൽ അലൈഹിസ്സലാം, ഹസ്രത്ത് ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഹസ്രത്ത് യാക്കൂബ് അലൈഹിസ്സലാം, ഹസ്രത്ത് യൂസുഫ് അലൈഹിസ്സലാം എന്നിവരാണ്. അവരിൽ രണ്ടുപേർക്ക് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം നേരിട്ട് ശിക്ഷണം നൽകി, രണ്ടുപേർക്ക് ഇടനിലയോടുകൂടിയും. മലമുകളിൽ വെക്കുക എന്നുള്ള ഉദ്ദേശം പദവികളിൽ ഉയർച്ച ലഭിക്കുക എന്നതിലേക്കുള്ള സൂചനയാണ്. നാല് പക്ഷികളെ വെവ്വേറെ മലമുകളിൽ വെക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം മതത്തെ ജീവിപ്പിക്കുക എന്നത് നാല് വിവിധ കാലഘട്ടത്തിലായിരിക്കും എന്നതുമാണ്. ഒന്ന്, ആദ്യ കാലഘട്ടത്തിലുണ്ടായി. കാരണം താൻ തന്റെ മക്കളെക്കുറിച്ചും അടയാളം കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തിരുന്നു. അതായത് പിന്നീട് വരുന്നവരിലും മരിച്ചവരെ ജീവിപ്പിക്കുന്നവർ ഉണ്ടാക്കുന്ന അടയാളം വെളിപ്പെടണമെന്ന്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നിന്റെ ജനത നാല് പ്രാവശ്യം മരിച്ചു കിടക്കും, നാം നാല് പ്രാവശ്യം അവരെ ജീവിപ്പിക്കും. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആദ്യ വിളിയുണ്ടായി, അത് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വിളിയായിരുന്നു. പിന്നീട് ഹസ്രത്ത് ഈസാ അലൈഹിസ്സലാം മുഖേന വിളിയുണ്ടായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഖേന വിളിയുണ്ടായി. ഇപ്പോൾ ഇക്കാലഘട്ടത്തിൽ നാലാമത്തെ പ്രാവശ്യവും ആ വിളി ഉയർന്നു. അത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം മുഖേനയാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ പക്ഷി മൂസാ നബിയുടെ സമുദായമായിരുന്നു, രണ്ടാമത്തെ പക്ഷി ഈസാ അലൈഹിസ്സലാമിന്റെ സമുദായമായിരുന്നു, മൂന്നാമത്തെ പക്ഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമായിരുന്നു. അവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതാപപരമായ വെളിപ്പെടലുണ്ടായി. നാലാമത്തെ പക്ഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യ പ്രകടനത്തിന്റെ പ്രതീകമായ അഹമ്മദിയ ജമാഅത്താണ്. ഇത് മുഖേന ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്താനത്തിന് സൗഖ്യം ലഭിച്ചു. അടുത്തുള്ളതും അകലത്തുള്ളതുമായ സന്താന പരമ്പര ജീവിക്കുന്ന കാഴ്ച അള്ളാഹു ഇവിടെ കാണിച്ചു. ഇതാണ് അള്ളാഹു അസീസും ഹക്കീമും ആണെന്നതിനുള്ള പ്രകടനം. ഈ ഉയർത്തെഴുന്നേൽപ്പ് അഹമ്മദി എന്ന നിലയിൽ നമ്മളിൽ ഒരു ഉത്തരവാദിത്വം ഇടുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനമനുസരിച്ച് ഈ കാലത്തുണ്ടാകേണ്ട മരിച്ചവരുടെ ജീവിതം എന്നത് നിലനിൽക്കേണ്ടതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ യുക്തിനിർഭരമായ അധ്യാപനത്തോട്, അത് തഖ്വ മുഖേനയാണ് ലഭിക്കുന്നത്, അള്ളിപ്പിടിച്ചിരിക്കേണ്ടത് നിർബന്ധമാണ്. ജമാഅത്തിലെ ഓരോ അംഗവും മരിച്ചവർ ജീവിക്കുന്ന കാഴ്ച കാണിക്കുന്നവരും കാണുന്നവരുമായി തീരാൻ അത് അനിവാര്യമാണ്. നമ്മൾ തഖ്വയിൽ നിലനിൽക്കുവോളം ഈ കാഴ്ച കണ്ടുകൊണ്ടേയിരിക്കും. ഹദരത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ഉദാഹരണത്തിൽ പറയുന്നു, അഫ ഗൈറല്ലാഹി അബ്തഗി ഹഖമ, പറയുന്നു ഹഖം അതിന്റെ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ഹാക്കിമിനേക്കാൾ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്നു. ഹക്കം എന്ന് പറയുന്നത് തുല്യനായിട്ട് ആരുമില്ലാത്ത വിധികർത്താവിനാണ്, ഈ ജോലിക്ക് വേണ്ടി പ്രത്യേകമായി ചുമതലപ്പെടുത്തിയ ആളെയാണ്. ഇക്കാരണത്താൽ ഹക്കമിന്റെ വിശേഷണം നീതിമാന് വേണ്ടി മാത്രം പറയുന്നു, അല്ലെങ്കിൽ ആവർത്തിച്ച് വിധി പറയാൻ അവസരം ലഭിക്കുന്ന ആളിന് വേണ്ടി പറയുന്നു. ഈ ആയത്തിൽ ചോദിക്കുന്നത് അള്ളാഹു അല്ലാതെ വേറെ ആരെയെങ്കിലും ഞാൻ എന്തിന് വിധികർത്താവാക്കുന്നുവെന്നാണ്. വിധി പറയിക്കാൻ ഞാൻ എന്തിന് വേറൊരാളുടെ അടുത്ത് പോകണം, അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ വിധി പറയാൻ മനുഷ്യരെ ഞാൻ എന്തിനു വിളിക്കണം? അള്ളാഹു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാണ് വിധി പറയുന്നവരിൽ ഏറ്റവും ഉത്തമൻ. മതത്തിന്റെ വിരോധികൾ തങ്ങൾ വിധി പറയുന്നുവെന്ന് പറഞ്ഞ് ഇന്ന് ബഹളം ഉണ്ടാക്കുന്നു. എന്നാൽ അതിനൊക്കെ ഒരു മുസ്ലിമിന്റെ മറുപടി ഇതായിരിക്കണം, അങ്ങനെ തന്നെയാണ് പറയേണ്ടതും. അതായത് അഫഗൈറല്ലാഹി അബ്തഗി ഹഖമ, അള്ളാഹുവിന് പുറമെ വിധി പറയുന്ന വേറെ ആരെയെങ്കിലും ഞാൻ അന്വേഷിക്കണമെന്നാണോ? എനിക്ക് മറ്റാരുടെയും ആവശ്യമില്ല, അള്ളാഹുവാണ് ഹക്കീമും ഹക്കമും എന്ന കാര്യത്തിൽ എനിക്ക് ദൃഢമായ വിശ്വാസമുണ്ട്. അവൻ യുക്തിനിർഭരമായ അധ്യാപനത്തിലേക്ക് എനിക്ക് മാർഗദർശനം നൽകിയിരിക്കുന്നു, തീർച്ചയായും അടയാളം കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് മറ്റാരുടെ അടുത്തും പോകേണ്ട ആവശ്യം എനിക്കില്ല. എനിക്കെതിരിൽ നാമധാരികളായ ആലിമങ്ങളുടെയോ നിങ്ങൾക്ക് വലിയവരെന്ന് തോന്നുന്നവരുടെയോ ഗ്രന്ഥങ്ങൾ കൊണ്ടുവരിക. അള്ളാഹുവിന്റെ വിധി എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ ഭൗതികമായ നിലപാട് ലോകരുടെ സഹായം തേടലാണ്. അസംബ്ലികളും കോടതികളും സർക്കാരുകളും വിധി പറയുമ്പോൾ ബഹളമുണ്ടാക്കുന്നവരുടെയും ചിലപ്പോൾ ഭീകരവാദികളുടെയും ശക്തി നോക്കിക്കൊണ്ടാണ് വിധി പറയുന്നത്. പക്ഷെ എന്റെ അള്ളാഹു അജയ്യനുമാണ്, വിധി കർത്താവുമാണ്. അവൻ വിധിക്കുമ്പോൾ ആ വിധിയായിരിക്കും നിങ്ങളെ ഇഹലോകത്തും പരലോകത്തും നന്നാക്കി തീർക്കുന്ന വിധി. അത്തരം അള്ളാഹുവിന് പുറമെ എനിക്ക് മറ്റൊരു നീതിമാന്റെയും ആവശ്യമില്ല. ഇന്ന് നാം അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിക്കുന്നവരാണ്. ഇന്ന് നാം വിശുദ്ധ ഖുർആന്റെ പ്രവചനങ്ങൾ പുലർന്നത് കണ്ട് ഹസ്രത്ത് മിർസാ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി അലൈഹിസ്സലാമിന്റെ പ്രവചനം ചെയ്യപ്പെട്ട മസീഹും ഹസ്രത്ത് മിർസാ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി അലൈഹിസ്സലാമയെ പ്രവചനം ചെയ്യപ്പെട്ട മസീഹും മഹദിയുമാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥം ഹസ്രത്ത് ഈസാ അലൈഹിസ്സലാമിനെ മരിച്ചവരിൽ ഉൾപ്പെടുത്തി, വരുന്ന മസീഹിനെക്കുറിച്ച് വിളംബരം ചെയ്തു, അള്ളാഹുവിന്റെ ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് തന്നെയാണ് മസീഹും മഹദിയും വരുന്നതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കോടതികൾക്കും സർക്കാരുകൾക്കും അല്ലെങ്കിൽ അസംബ്ലികൾക്കും എന്ത് വിലയാണുള്ളത്? നിങ്ങൾ എന്തിന് അവരുടെ വിധി മാനിക്കണം? വിധികർത്താക്കളിൽ ഉന്നതനായ അള്ളാഹുവിന്റെ വിധി എന്തിനു നിഷേധിക്കണം? അതിനാൽ അജയ്യനും വിധികർത്താവുമായ അള്ളാഹുവിന്റെ വിധിയെ നിഷേധിക്കുന്നവർ നിഷേധിക്കപ്പെടും. ഇത് നിഷേധിക്കുന്നു എന്ന് ഞങ്ങളോട് പറയുന്നവർ നിഷേധിക്കപ്പെടുന്നതുമാണ്. നമ്മൾ ഇൻഷാല്ലാ എപ്പോഴും എന്ന പോലെ വിജയത്തിന്റെ നിലകൾ തരണം ചെയ്തുകൊണ്ടേ പോകും. അതുകൊണ്ട് പാകിസ്ഥാനിലെയോ മറ്റ് ഏത് രാജ്യത്തെ അസംബ്ലിയാകട്ടെ, നാം അവരുടെ വിധിയെ തരിമ്പും ഗവനിക്കുന്നില്ല. കാരണം അവരുടെ വിധി തക്വയില്ലാത്തതും അജ്ഞത നിറഞ്ഞതുമാണ്. ഇന്ന് ആർക്കെങ്കിലും വിധി പുറപ്പെടുവിക്കാൻ അർഹതയുണ്ടെങ്കിൽ വിധികർത്താവ് എന്ന നിലയിൽ എന്നും വിധി പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ സത്തയാണ്. അവൻ തന്നെയാണ് ഏറ്റവും വലിയ വിധികർത്താവ്, ന്യായാധിപൻ, ജഡ്ജി. അവന്റെ വിധിയനുസരിച്ച് നമ്മൾ ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ ദീനിൽ നിലകൊള്ളുന്നവരാണ്. ഇൻഷാല്ലാ മരണം വരെ നാം അതിൽ നിലനിൽക്കുന്നതുമാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും തഖ്വയിൽ പകമൂന്നിക്കൊണ്ട് ആ ഹക്കീമായ അള്ളാഹുവിന്റെ ഹക്കീമെന്ന വിശേഷ ഗുണത്തെ സ്വായത്തമാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോഴും വിവേകത്തോടുകൂടി ചലിക്കുന്നവരാകട്ടെ. എപ്പോഴും അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് തഖ്വയിലൂടെ നടന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരായി തീരട്ടെ. അതിനോടനുബന്ധിച്ച് ഇതുകൂടി ഞാൻ പറയട്ടെ. ഈയിടെ MTA മൗലാന ദോസ്ത് മുഹമ്മദ് സാഹിബ് ഷാഹിദിന്റെ ഒരു പരിപാടി സംപ്രേഷണം ചെയ്തു വരുന്നുണ്ട്. 1974 പാകിസ്ഥാൻ അസംബ്ലിയിൽ നടന്ന അവസ്ഥകളെക്കുറിച്ചുള്ളതാണിത്. യാഥാർത്ഥ്യം വിവരിക്കപ്പെടുകയാണ് ഇവിടെ. തുറന്ന നിലയിൽ അവരുടെ ഒളിച്ചുകൾ വിവരിക്കപ്പെടുന്നു. ഖലീഫത്തുൽ മസീഹ് സാലിസ് അസംബ്ലിയിൽ ഹാജരായപ്പോൾ എതിരാളികളുടെ പക്കൽ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഇന്നും മറുപടി ഉണ്ടാവില്ല. ഇനിയൊട്ടുണ്ടാവുകയുമില്ല. ഇൻഷാല്ലാ എന്നെന്നും നേരായ മാർഗത്തിലൂടെ നടന്നുകൊണ്ട് വിശ്വസിക്കുന്നവരുടെയും അല്ലാത്തവരുടെയും മുമ്പിൽ അള്ളാഹുവിന്റെ എല്ലാ വിശേഷ ഗുണങ്ങളും പ്രചരിപ്പിക്കേണ്ടതും നടപ്പിൽ വരുത്തേണ്ടതും അഹമ്മദിയത്ത് തന്നെയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا هادي له من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم